സുപ്രഭാതം. ഇന്ന് June 27. ഇന്നത്തെ ദിവസം ഫിലാഡൽഫിയയിൽ ജനിച്ച നമ്മുടെ കഥാപാത്രത്തിന് 650 റാത്തൽ, അതായത് ഒരു 6 സിമെൻ്റ് ചാക്കിൻ്റെ അത്രയും തൂക്കമുണ്ടായിരുന്നു. സ്വന്തം ചെരുപ്പിൻ്റെ വള്ളി കെട്ടാൻ വയ്യാത്ത ഇയാളുടെ ബുദ്ധിക്കും അപാരമായ വലിപ്പമായിരുന്നു. ശരീരം ഉപയോഗിച്ച് പണിയൊന്നും ചെയ്യാൻ വയ്യാഞ്ഞ കാരണം തലച്ചോർ ഉപയോഗിച്ചാണ് ആൾ ജീവിച്ചത്. തൻ്റെ കുശാഗ്ര ബുദ്ധി മുഴുവനും ഉപയോഗിച്ചത് ഫ്രോഡ് പരിപാടികൾക്ക് മാത്രമായിരുന്നു. ഒരു ഗ്രാൻഡ് മാസ്റ്റർ ചെസ് കളിക്കാരൻ്റെ ശുഷ്കാന്തിയോടെ പെർഫെക്ഷനും കാട്ടി. ബിഗ് ചെറി എന്നായിരുന്നു ആളിൻ്റെ ഓമനപ്പേര്. 46 വയസ്സ് വരെ മാത്രം ജീവിച്ച ബിഗ് ചെറി 2 വിവാഹം കഴിച്ചു, 1 മകൻ. എപ്പോഴും ഷോഫേർഡ് ലിമോയിൽ ആയിരുന്നു യാത്ര. വില കൂടിയ ഹോട്ടലുകളിൽ മാത്രം താമസിച്ചു. പല രീതിയിലായിരുന്നു കബളിപ്പിക്കൽ പ്രവർത്തനം. ബാങ്ക്റപ്സി, അതായത് കമ്പനി പൊട്ടിച്ചുകൊണ്ടുള്ള വരുമാനം. കമ്പനി എ തുടങ്ങിയിട്ട് ബാങ്ക് ലോൺ വെച്ച് ധാരാളം സാധനങ്ങൾ മേടിക്കും, എന്നിട്ട് നഷ്ടത്തിന് ബേനാമി പേരിലുള്ള തൻ്റെ തന്നെ കമ്പനി ബിക്ക് വിൽക്കും. എന്നിട്ട് കമ്പനി എ പൊട്ടുമ്പോൾ ബാങ്കുകാർ അവർ കൊടുത്ത ലോൺ പണം എഴുതി തള്ളും. 40 കമ്പനികൾ ബിക്ചറി ഈ പണിക്ക് ഉപയോഗിച്ചു. മറ്റൊരെണ്ണം, $0.50 വില കുറഞ്ഞ 1000 ടിന്നുകൾ പെയിൻ്റ് മേടിക്കും, എന്നിട്ട് നല്ല ഡ്യൂപോൺ കമ്പനിയുടെ പെയിൻറ്റിൻ്റെ ലേബൽ പ്രിൻ്റ് ചെയ്ത് ഇതിന്മേൽ ഒട്ടിച്ചിട്ട് പെയിൻറ്റ് കോൺട്രാക്ടർമാർക്ക് $2.50 വിൽക്കും. മറ്റൊന്നും കൂടെ പറയാം, അത്ര കണ്ട് കച്ചവടമൊന്നുമില്ലാത്ത ഒരു സ്വർണ്ണക്കടക്കാരനെ സമീപിക്കും കട മേടിക്കാൻ. താൻ എത്തുന്ന ഉള്ളിൽ ബാറുള്ള സ്ട്രെച്ച് ലിമോസിനും $2000 വെഴ്സാച്ചി സൂട്ടും കോട്ടും ഇട്ട ന്യൂയോർക്ക് ആക്സൻറ്റിൽ സംസാരിക്കുന്ന വക്കീലിനെയും ഒക്കെ കാണുമ്പോൾ കടക്കാരൻ വീണുപോകും. പിന്നെ മാർക്കറ്റ് വാല്യുവിനേക്കാളും കൂടിയ വിലയ്ക്ക് കോൺട്രാക്റ്റും എഴുതും. എന്നിട്ട് ഒരു വെള്ളിയാഴ്ച ദിവസം കപടമായി അച്ചടിച്ച DD കൊടുത്തിട്ട് കടയുടെ ചാവി മേടിക്കും. ശനിയും ഞായറും കൊണ്ട് കടയിലെ വില കൂടിയ സ്വർണവും വജ്രങ്ങളും സുരക്ഷിതമായി എവിടേക്കെങ്കിലും മാറ്റും. തിങ്കളാഴ്ച DD ബൗൺസ് ചെയ്യുമ്പോൾ ബിഗിനെ പിന്നെ കാണാനില്ല. ആളുകളെ സംസാരിച്ച് സ്വാധീനിക്കാനുള്ള കഴിവ്, പിന്നെ അപാരമായ നർമ്മം, ഇതൊക്കെ ജയിലിൽ കിടക്കുമ്പോഴും ഉപകാരപ്പെട്ടു. അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ സംരക്ഷണം, നല്ല ഭക്ഷണം ഒക്കെ കിട്ടാൻ. ആവശ്യത്തിന് പണം സമ്പാദിച്ചതിന് ശേഷം ആൾ കംപ്ലീറ്റായിട്ട് ഫ്രോഡ് പണി വിട്ടു. പിന്നെ പുസ്തകമെഴുത്തൽ, ലെക്ചറുകൾ കൊടുക്കുക, തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിക്കാതിരിക്കാൻ ചെറുപ്പക്കാർക്ക് TV ഷോസും മറ്റും നടത്തി കൊടുക്കുക. വിഖ്യാതമായ ദ മ്യൂ ഗ്രിഫിൻ ഷോയ്ക്ക് വേണ്ടി ബിക്ചറിയാണ് സ്ക്രിപ്റ്റ് എഴുതിയത്. അപ്പോഴത്തേക്ക് ആൾ മാന്യനായി, അതിനാൽ ഒഫീഷ്യൽ പേരിലും അറിയപ്പെടാൻ തുടങ്ങി, സിൽവൻ സ്കോൾനിക്. സിൽവനെക്കുറിച്ച് 1-2 പുസ്തകങ്ങളുണ്ട്, 1 സിനിമയും. ഇനി ആരെയും ഉപദ്രവിക്കാതെ, എന്നാൽ കബളിപ്പീര് മുഖേന തന്നെ കാശുണ്ടാക്കാം എന്നുള്ളതിൻ്റെ ചെറിയ ഉദാഹരണം കൂടി പറഞ്ഞിട്ട് നിർത്താം. ഇതിന് മുംബൈ നഗരത്തിലേക്ക് പോകണം. കുറേ കാലം മുന്നേ ബോംബെ ആയിരുന്ന കാലത്തേക്ക്, ബോംബെയിലെ ലോക്കൽ ട്രെയിനുകളിൽ ഒരു ദിവസം സഞ്ചരിക്കുന്ന ആൾക്കാരുടെ എണ്ണം 20-30 lakh ആയിരിക്കുമെന്നാണ് കണക്ക്. അതായത് 50 മാരാമൻ കൺവെൻഷൻ്റെ ആൾക്കൂട്ടം. അവരുടെയൊക്കെ ടിക്കറ്റ് പരിശോധിക്കുന്ന പണി എന്തായിരിക്കും എന്ന് ആലോചിക്കാൻ തന്നെ വയ്യ. ഒരു ദിവസം VT സ്റ്റേഷനിലെ 2 ടിക്കറ്റ് പരിശോധനക്കാർ അവിടുത്തെ ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാധാരണയുള്ള കുശലങ്ങളുടെ ഇടയിൽ അതിൽ ഒരുവനുണ്ടായ ചെറിയൊരു അനുഭവം പങ്കുവച്ചു. എടോ, ഇന്ന് രാവിലെ ഞാൻ ഒരുത്തന് ടിക്കറ്റ് ഇല്ലാഞ്ഞതിന് പിടിച്ചപ്പോൾ അവൻ യാതൊരു കൂസലവുമില്ലാതെ പിഴ ഇട്ടോളാം പറഞ്ഞു, സാധാരണയുള്ള കെഞ്ചലൊന്നുമില്ലാതെ. ഇത് കേട്ട സഹപ്രവർത്തകന് അതേ അനുഭവം 2 ആഴ്ച മുന്നേ ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ രണ്ടു പേർക്കും സംശയമുദിച്ചു. എന്തായാലും മേലധികാരിയെ അറിയിച്ചേക്കാമെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെയാണ് ടിക്കറ്റ് ഇൻഷുറൻസ് കുംഭകോണം വെളിച്ചത്താവുന്നത്. പതിവ് യാത്രികർക്ക് മാസപ്പടി തുച്ഛമായ തുകയ്ക്ക് ഇൻഷുറൻസ് എടുക്കാം. ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്ത് പിടിക്കപ്പെടുമ്പോൾ കൊടുക്കേണ്ടി വരുന്ന പണം രസീത് കൊടുത്ത് അണ്ടർഗ്രൗണ്ട് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഈടാക്കാം. സർക്കാർ വിജിലൻസിലെ തൊലിയന്മാർ മര്യാദയ്ക്ക് ബിസിനസ് നടത്തിയിരുന്ന ഇവന്മാരെ മണത്ത് കണ്ടുപിടിക്കുന്നത് വരെ എല്ലാവരും ഹാപ്പിയായിരുന്നു. അസുരന്മാർ നന്നാകുന്നത് കാണുമ്പോൾ ദേവന്മാർക്ക് സഹിക്കാനാവില്ല. എന്താ ചെയ്യുക? ഇത് തന്നെയല്ലേ പാവം മാവേലിക്കും സംഭവിച്ചത്. ശ്രോതാക്കൾക്കെല്ലാം പരിപൂർണ ആരോഗ്യവും പാകത്തിനുള്ള സമ്പത്തും നേർന്നുകൊണ്ട് കുമരകംകാരൻ.